ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മീയത എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ തുടങ്ങി വ്യക്തിയിൽ നമ്മൾ വളരുന്നതാണ്. സ്പിരിച്വാലിറ്റി ഒരു സ്റ്റാർട്ട് വിത്ത് എ റിലേഷൻ ആൻഡ് ഗ്രോ ഇൻ റിലേഷൻസ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. എന്നെ മനസ്സിലുള്ള ഒരു ചിന്ത അല്പം ആവർത്തന വിരസത ഉണ്ടായാക്കാമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിന്റെ അവസാനമായതുകൊണ്ട് അല്പമൊക്കെ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും അല്പം ശോധന ചെയ്യുന്ന നല്ലതായിരിക്കും എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ട് ഒരു ചെറിയ ചിന്ത നമ്മളെല്ലാം സ്ഥിരമായി കേട്ടിട്ടുള്ളതെങ്കിലും ഒരു ചെറിയ ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയ നന്മകളെ നമ്മൾ ധ്യാനിക്കുമ്പോഴും നമ്മൾ നന്ദി പറയുമ്പോഴും ദൈവം നമ്മളോട് നമ്മളെ ശാസിച്ച കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ദൈവം തന്റെ മക്കളെ ശാസിക്കുന്നു. നമ്മൾ ദൈവമകനാണോ മകളാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അല്പശാസനയും തർജനയും കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, യെസ് ഐ ആം ഇൻ എ റൈറ്റ് പാത്ത്. വെളിപാട് പുസ്തകം എന്റെ 2-ാം അധ്യായം. ഈ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-3 അധ്യായങ്ങൾ എസ്പെഷ്യലി ഒരു വർഷാവസാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം കർത്താവ് തന്റെ സഭകളെ നോക്കിയതിനു ശേഷം, അതിനെ ഇവാലുവേറ്റ് ചെയ്തതിനുശേഷം കർത്താവ് അവരോട് അവരുടെ ഗുണങ്ങളും നല്ല കാര്യങ്ങളും അവർ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്ന അധ്യായങ്ങളാണ് 2-3 അധ്യായങ്ങൾ. അതിൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, റവലേഷൻ ചാപ്റ്റർ 2:1-5, എഫോസിസിലെ സഭയുടെ ദൂതൻ എഴുതുക: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പുൻവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇവിടെ എഫേസ്യസിലെ സഭയ്ക്ക് കൊടുത്ത വാണിങ്ങില് ഇവിടെ പറയുകയാണ്, അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിനക്ക് സഹിഷ്ണുതയും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും. ഇതെല്ലാം കർത്താവിനറിയാം. കർത്താവിന് എഫേസസിലെ സഭ കടന്നുപോയ അവർ സഹിച്ച കാര്യങ്ങൾ, അവർ ഡോക്ടറിനെ അല്ലെങ്കിൽ ഉപദേശപരമായി അവർ വളരെ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അവർ എന്തുവാ കള്ളപ്രവാചകന്മാർക്ക് എതിരെ ശക്തിയോടെ നിന്ന ഒരു സഭയാണ്. എങ്കിലും അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തിരക്കുകൾ പലപ്പോഴും, ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ ജീവിതത്തിന്റെ തിരക്കുകൾ പലപ്പോഴും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഈ തിരക്കുകളില് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനോട് എനിക്ക് അടുത്തിരിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനോട് നമ്മൾ സ്നേഹത്തിലായിരിക്കണമെങ്കിലും ജീവിത വ്യഗ്രതകളിലും ജീവിത തിരക്കുകളിലും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചിന്തകളിലെല്ലാം നമ്മൾ കുടുങ്ങി പോയപ്പോഴും നമുക്ക് നഷ്ടം സംഭവിച്ചത് നമ്മുടെ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, ആ റിലേഷനിൽ, ആ ബന്ധത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ എവിടെയോ പാകപ്പിഴകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ്, എങ്കിലും നിന്നെക്കുറിച്ചൊരു പരാതി എനിക്ക് പറയാനുണ്ട്. പരാതി എനിക്ക് പറയാനുണ്ട്, അത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇതൊന്നും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ അത് കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, സഹോദര സഹോദരി, നീ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അപ്പോൾ ആദ്യ സ്നേഹം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെങ്കിലും നിങ്ങൾ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരർത്ഥത്തിൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന സ്നേഹത്തിലല്ല ഇപ്പോൾ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ നേരത്തെ കർത്താവിനോടുണ്ടായിരുന്ന ആ സീല്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ കർത്താവിനോടുള്ള വാഞ്ച, അല്ലെങ്കിൽ കർത്താവിലിങ്കിലേക്ക് ഏത് സമയത്തും കർത്താവിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം എവിടെയോ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടില്ലേ? 2015 അവസാനം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നെ തന്നെ ആലോചിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിത വ്യഗ്രതയിൽ നിനക്ക് സംഭവിച്ചത് കർത്താവിനോടുള്ള പാഷൻ, ജീവിത തിരക്കുകളിൽ കർത്താവിനോടുള്ള നിന്റെ ആ അൺഡിവൈഡഡ് അറ്റൻഷൻ, അല്ലെങ്കിൽ അങ്ങനെ മുറിവില്ലാത്ത അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ആ ബന്ധം നിനക്ക് എത്രമാത്രം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർന്നു കൊണ്ടുപോകാത്തടത്തോളം കാലം കർത്താവിനോട് നമ്മളോട് പറയാനുള്ള ഒരു റെബ്യൂക്ക്, ഒരു ശാസന ഇതാണ്, സഹോദര സഹോദരി, നീ നിന്റെ ആദ്യ സ്നേഹം, മുമ്പുള്ള സ്നേഹം നീ വിട്ടുകളഞ്ഞു, അതിലേക്ക് നീ തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, പിശാചിന് ഏറ്റവും, ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളെയാണ് അല്ലെ? നമുക്കറിയാം ദൈവത്തിന് ഏറ്റവും ആഗ്രഹമുള്ളത് നമ്മളെയാണ്, അതേപോലെ തന്നെ പിശാചിന് ഏറ്റവും ആഗ്രഹമുള്ളത് നമ്മളെ തന്നെയാണ്. അപ്പൊ പിശാച് നമ്മളെ ആ അൺഡിവൈഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന ഏത് സാഹചര്യത്തെയും പിശാച് ഒരുക്കാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, അതിന്റെ ഇവിടെ 4 വാക്യത്തിൽ ഇങ്ങനെ പറയണം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അതിലാരാണ് ഉത്തരവാദി എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമ്മൾ വിട്ടുകളയുന്നു, വി ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്, അതിന്റെ ഉത്തരവാദിത്തം നമ്മളാണ്. അതാണ് ഇവിടെ പറയുന്നത്, കർത്താവരോട് റിബ്യൂക്ക് എന്ന രീതിയിൽ പറയുകയാണ്, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നിൽ നിന്ന് എനിക്ക് നിന്നോടൊരു കുറ്റം പറയാനുണ്ട്. ഇനി രണ്ടാമതായിട്ട് നോക്കുക, യു ഹാവ് ഫോളൺ ഫ്രം സംതിങ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു. നമുക്കറിയാം പിശാചിന് ഒരു വീഴ്ച സംഭവിച്ചു, അങ്ങനെ ദൈവത്തെ മറുതലിച്ചവർക്കൊരു വീഴ്ച സംബന്ധിച്ചിരിക്കുന്നു. ഒരു ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, റിമെമ്പർ ദ ഗ്രേറ്റ് ഫോൾ. ഇവിടെ ഇംഗ്ലീഷിൽ യു ഹാവ് ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ്, ദെയർഫോർ റിമെമ്പർ ഫ്രം വെയർ യു ഹാവ് ഫോളൻ, നിങ്ങൾ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ കർത്താവ് അതിനെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ശാസന ഇതാണ്, നീ എന്തിൽ നിന്നോ വീണുപോയിരിക്കുന്നു, നീ എന്തിൽ നിന്നോ ഒരു ഗ്രേറ്റ് ഫോൾ സംഭവിച്ചിരിക്കുന്നു, ഒരു മഹാവീഴ്ച നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് രണ്ടിന്റെ ഉത്തരവാദിത്വം നമ്മളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യമാണ്, അവൻ അതിൽ നിന്ന് മാനസാന്തരം ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവസ്നേഹത്തിലാണെങ്കിൽ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മള് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുടെ, നമ്മുടെ പാപങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചോ അവസാനമായിട്ട് നമ്മൾ ദൈവത്തോട് നിലവിളിച്ച ഒരു സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തിനോട് നമ്മുടെ പ്രൈവറ്റ് ഡിവോഷനിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നന്ദി പറഞ്ഞ് ദൈവത്തോട് ആരാധിച്ച ഒരു വ്യക്തിപരമായ, ഞാൻ സഭയായിട്ട് നമ്മൾ കൂടി വരുന്ന ആരാധനയിലല്ല പറഞ്ഞ്, വ്യക്തിപരമായി നമ്മൾ ദൈവത്തോട് നിലവിളിച്ചതോ ദൈവത്തെ ആ രീതിയിൽ ആരാധിച്ച ഒരു സമയം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ അറിയാൻ പറ്റും ദൈവത്തോടുള്ള ഒരു 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 നിലവിളി ഒരു വളരെ സമയത്തിന് മുമ്പാണ് എന്റെ ജീവിതത്തിൽ നടന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൽ ആ തരത്തിലല്ല നിൽക്കുന്നത്. ആ നമ്മൾ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ എപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ആരാധനയ്ക്ക് വരാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ വചനം വായിക്കാറുണ്ട്, നമ്മൾ വചനം പങ്കുവയ്ക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവിടെ എഫേസസിലെ സഭ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവരോട് പറയുകയാണ്, നിനക്ക് നിന്റെ ആദ്യത്തെ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള കുറവുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെയും ഇതൊന്നും കർത്താവിനോടുള്ള ആഴമായ സ്നേഹത്തിലേക്ക് നമ്മൾ സ്നേഹത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ സ്നേഹത്തിലേക്കല്ല നമ്മളെ നയിക്കുന്നതെങ്കിൽ അത് വെറും കർത്താവിന് അതിനൊരു വില കൽപ്പിക്കുന്നില്ല. അത് കർത്താവ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ എന്തിൽ നിന്നോ വീണുപോയിരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, അതായത് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ ആദ്യ സ്നേഹമില്ലാത്തതിന്റെ ഒരു ലക്ഷണം നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കരം ദൈവത്തിനോട് അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ വളരെ നമ്മുടെ ചിന്ത എപ്പോഴും കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ചിന്തകളിലായിരിക്കും നമ്മൾ കർത്താവിനോട് കർത്താവിന്റെ അടുത്ത് നിന്നിരിക്കുന്നത്. അതേസമയം കർത്താവിനോടുള്ള സ്നേഹത്തിലാണെങ്കിൽ അതങ്ങനെയല്ല. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കത്തില്ല നമ്മൾ ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോകുന്നത്. നമ്മൾ ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോകുന്നത് നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കുവാനും ആ വ്യക്തിയോട് നമ്മൾക്ക് എന്തെങ്കിലും പറയുവാനുള്ള മനോഭാവത്തോടുകൂടിയായിരിക്കും. അതേ മനോഭാവത്തിലാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയിലാണേലും വചനധ്യാനത്തിലാണേലും നമ്മൾ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ തിരക്കുള്ള, അല്ലെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൃദയത്തോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു അർത്ഥം നമ്മൾ കർത്താവിനോടുള്ള ആ പാഷൻ ആ സ്നേഹത്തിലല്ല. അതുപോലെ തന്നെ ദൈവവചന ധ്യാനത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എപ്പോഴാണ് കർത്താവിന്റെ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു കത്തലുണ്ടായത്? അത് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ദേർ ഇസ് സം പ്രോബ്ലം എന്നാണ് ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്തത്. കർത്താവിന്റെ വചനം ധ്യാനിക്കുമ്പോൾ എനിക്കെന്തുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു തീഷ്ണമായ കർത്താവിനോടുള്ളൊരു ആഗ്രഹം, ഒരു പാഷൻ, ആ എമ്മാവുസിലെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലുണ്ടായ ഒരു കത്തൽ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇല്ല? ഇല്ല, അതിന്റെ അർത്ഥം എവിടെയോ കർത്താവിനോടുള്ള ബന്ധത്തിൽ പാളിപ്പിഴച്ചകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൽ നിന്ന് പോൾ പറയുന്ന പോലെ ആർക്ക് നമ്മളെ വിടുവിക്കാൻ സാധിക്കും? ആ ഒരു 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 ബന്ധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ആത്മീയത വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആത്മീയത വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ആ വചനത്തിന് ആധാരമായിട്ടുള്ള ഒരു ചെറിയ വചനം പറഞ്ഞ ശേഷം പോകാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വചനം ഇങ്ങനെയാണ് പറയുന്നത്. 2 Corinthians 11:2-3. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലകന്യയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആ എരിവ് നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ക്രിസ്തുവിനോടുള്ള ആ സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്നുള്ളതാണ് ഈ വർഷാവധാനത്തിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്ന കാര്യം. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നത്, ആ ദൈവത്തിന്റെ എരിവ് എന്റെ ഹൃദയത്തിലുണ്ടോ? ആ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്ത ക്രിസ്തുവിനെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ എരിവ്, ആ പാഷൻ എന്റെ ഹൃദയത്തിലുണ്ടോ എന്നുള്ളതാണ് ചിന്ത. സങ്കീർത്തനം അതിന്റെ 73 സങ്കീർത്തനത്തിന് വരുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണെങ്കിലും 73 സങ്കീർത്തനം ഇവിടെ അതിന്റെ 25 വചനം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളു, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്ന. ഹൂം ഹാവ് ഐ ഇൻ ഹെവൻ ബട്ട് യു, ആൻഡ് ബിസൈഡ്സ് യു ഐ ഡിസയർ നത്തിങ് ഓൺ എർത്ത്. ഇതെല്ലാവർക്കും, നമുക്കെല്ലാവരും നമ്മൾ പലപ്പോഴായിട്ട് കോട്ടിയുള്ള വചനമെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ വ്യക്തിബന്ധങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇതൊക്കെയുണ്ട്. അവരെ ഒന്നും സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഒന്നും കരുതണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിനക്ക് ആരുള്ളു എന്ന് ചോദ്യത്തിന് ശേഷം ഭൂമിയിൽ നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല അവിടെ അതിന്റെ യഥാർത്ഥമായിട്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ അർത്ഥമാക്കുന്നത് ഇവരെക്കാൾ ഉപരി നമ്മുടെ ഡിസയർ എന്താണ്, ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളെക്കാളും ഉപരി എന്റെ ഹൃദയത്തിന്റെ റിലേഷൻ കർത്താവുമായിട്ടുള്ള എന്താണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റ് ബന്ധങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്റെ ഡിസയർ, എന്റെ വൺ ആൻഡ് ഓൺലി വൺ ഡിസയർ, എന്റെ ഒരേ ഒരു ഡിസയർ, എന്റെ റിലേഷനിലുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും വെച്ച് നോക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധത്തിലുള്ള ആ ഡിസയർ, ആഗ്രഹം അത് കൂടി നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ വചനം ആത്മാർത്ഥതയോടെ പറയുവാൻ സാധിക്കത്തില്ല, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അത് വെറും പാഴ്വാക്കായി നമ്മുടെ വായിൽ നിന്ന് വരുന്ന വചനമായി മാറും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മറ്റു ബന്ധങ്ങളെക്കാൾ ഉപരി, മറ്റു ബന്ധുക്കളെക്കാൾ ഉപരി ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ നമുക്കും പറയാൻ സാധിക്കും ആസാഫിനെ പോലെ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകം നമുക്കൊരിക്കലും സമയം തരത്തില്ല. അത് ഞാൻ യുനോ ഈ കാലങ്ങളിൽ വളരെ വേദനയോടെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ലോകം നമുക്കൊരിക്കലും സമയം തരത്തില്ല. വി ഹാവ് ടു ഫൈൻഡ് ടൈം. നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ലോകം നമുക്ക്, നമ്മൾ ശാശ്വതമല്ല എന്ന് പറയുമ്പോഴും നമ്മൾ സെക്യുലർ ജോബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ലോകത്തിന് നമുക്ക് തരാനുള്ളത് കാര്യങ്ങൾ ദൈവ കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, തിരക്കുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആണ്, ഇറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ടൈം. അതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കർത്താവ് എന്നെ വ്യക്തിപരമായി പഠിപ്പിച്ചത്. യു ഹാവ് ടു ഫൈൻഡ് ടൈം, ദർ ഇസ് നോ അതർ വേ. നമ്മൾ നമ്മുടെ ഓഫീസിൽ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ചെന്ന് അവിടെ ചെന്ന് എനിക്ക് 2 മണിക്കൂർ പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാൻ താമസിച്ചേ വരുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഇസ് അവർ ചോയ്സ്, നമ്മുടെ തീരുമാനമാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കർത്താവിനോടുള്ള ബന്ധം, നമ്മൾ കർത്താവിനോടുള്ള അൺഡിവൈഡഡ് അറ്റൻഷൻ അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ആ ബന്ധമാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രയോറിറ്റി എങ്കിൽ വി വിൽ ഫൈൻഡ് ടൈം. ദാറ്റ്സ് വാട്ട്, അതാണ് ഞാൻ മനസ്സിലാക്കി, വ്യക്തിപരമായി മനസ്സിലാക്കിയത്. അതിൽ നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണേലും കുടുംബസ്ഥരാണെങ്കിലും എന്തുവാണേലും അതിന്റെ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു രക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് നമ്മൾ വിചാരിക്കുക. കാരണം വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് നീ മാനസാന്തരപ്പെടുക. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, നമ്മുടെ ഉത്തരവാദിത്തമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. കർത്താവ് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് അതിനുവേണ്ടിയുള്ള കൃപ തരിക എന്നുള്ളത്. ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് പറഞ്ഞ 62-ാം സങ്കീർത്തനത്തില് അത് ഞാൻ പരിചയമുള്ള ഒരു വചനമാണ് എടുക്കുന്നത്. 62-ാം സങ്കീർത്തനം, സോറി 63-ാം സങ്കീർത്തനം, Psalm 63:1. ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അതുപോലെ തന്നെ 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാം വചനത്തിലും, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല സങ്കീർത്തനത്തിന്റെയും തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ അതിന്റെ ആ സ്പിരിറ്റ്, കർത്താവിനോടുള്ള ഒരു ഒരു പാഷൻ. മാൻ നീർത്തോടുകളിൽ ചെല്ലാൻ ധ്യാനിക്കുന്നത് പോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു ടയർഡായ ഒരു മാൻ, എന്തെങ്കിലും എന്തിൽ നിന്നാവട്ടെ ടയർഡായ ഒരു വ്യക്തി, ആ ടയർഡ്നെസ്സിലും അവന്റെ ആഗ്രഹം എനിക്ക് കർത്താവിന്റെ അടുത്ത് പോകണമെന്നുള്ളതാണ്, കർത്താവിന്റെ അടുത്ത് പോകണമെന്നുള്ളതാണ്. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു, ഞാൻ ടയർഡായിട്ട് വരുമ്പോൾ ഞാൻ എവിടെയാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ റെസ്റ്റ് കണ്ടെത്തുന്നത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ, ഞാൻ റെസ്റ്റ് കണ്ടെത്തുന്നത് എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി തന്ന വ്യക്തിയുടെ പുറത്താണെങ്കിൽ, അവിടെ എന്തോ എനിക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ എന്തോ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപ നമുക്ക് അധികമായിട്ടുണ്ട്. സർപ്പം ഹവായെ ഉപായത്താൽ ചതിക്കുവാൻ നോക്കിയതുപോലെ തന്നെ ക്രിസ്തുവും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പിൻവിളി എപ്പോഴും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യ സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് മാറ്റം സംഭവിച്ചതെങ്കിൽ നമുക്ക് നിലവിളിയോടെ കർത്താവിന്റെ അടുത്ത് ചെല്ലാം. അവൻ നമ്മളെ രണ്ട് കൈയും നീട്ടി സ്നേഹിക്കുന്ന ആ ദൂർത്തപുത്രൻ പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ തന്നെ സ്നേഹിക്കാൻ തന്നെ സ്വീകരിക്കാൻ ഓടി വന്നതുപോലെ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സ്ഥിരപ്പെടണമെന്നുള്ളത് നമ്മളെക്കാൾ ഉപരി ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാം നമുക്കെല്ലാം തന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അദമ്യമായ ആഗ്രഹം മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും മറ്റെല്ലാ സാഹചര്യങ്ങളെക്കാളും മറ്റെല്ലാ പ്രവൃത്തികളെക്കാളും, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിലപ്പുറം കർത്താവായ യേശു ക്രിസ്തു ആകട്ടെ. അങ്ങനെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സഹോദരി സഹോദരന്മാരാകട്ടെ. കർത്താവ് പറഞ്ഞു, പരീശന്മാരെ സദുക്കന്മാർ കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടി ഒരു ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ കൽപ്പന? കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് കർത്താവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെച്ച ഏറ്റവും പരമപ്രദമായ കൽപ്പന, വേറെയൊന്നുമല്ല. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം ചെയ്യരുത്, നമ്മൾ വിശുദ്ധയോടെ ജീവിക്കണം, ഇതെല്ലാം പറയുമ്പോഴും അതിന്റെ മുകളിൽ കർത്താവ് വെച്ച ഏറ്റവും വലിയ കൽപ്പന എന്നുള്ളത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച അതായിരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ